വലിയ വിഷാദത്തോടെയാണ് പലരും പണി കഴിഞ്ഞ് മടങ്ങുന്നത്. പണിസ്ഥലത്ത് അവർ മൂകമായി യാന്ത്രികമായി പണിയെടുക്കുന്നു. ആറുമാസം നെല്ലും ആറുമാസം മീനും കൃഷി ചെയ്തിരുന്ന നല്ല ഒന്നാന്തരം കെട്ടുകളിലേക്കാണ് ചപ്പും ചവറും മണ്ണും കല്ലും കൊണ്ടുവന്ന് തട്ടുന്നത്. അതൊന്നും ഇന്നും ഇന്നലെയും കൊണ്ടുണ്ടായതല്ല. എത്ര തലമുറകളുടെ അധ്വാനം കൊണ്ടാണ് ഈ വയലുകൾ ഉണ്ടായത്? എത്ര പേരുടെ വിയർപ്പ് വീണാണ് ഇത് ഫലപുഷ്ടി കൊണ്ടത്? എത്ര പേർ എത്ര കാലം ചെളിവാരിപ്പത്തിയാണ് ഇതിൻ്റെ അതിരുകൾ കെട്ടിയുറപ്പിച്ചത്? അതിനൊന്നും ഒരു വിലയുമില്ലേ? വയസ്സു ചെന്നവർ വിലപിക്കുന്നു. അതൊക്കെ നമ്മുടെ കൈകൊണ്ട് തന്നെ നശിപ്പിക്കേണ്ട ഗതികേടുണ്ടായില്ലേ? കണ്ണുന്ന് രക്തം പൊട്ടുക. വെള്ളം ഒരു നിലവിളിയോടെ തോറ്റു പിന്മാറുന്നത് കണ്ടു നിൽക്കാൻ നല്ല മനക്കരുത്ത് വേണം. ഇതൊക്കെ എവിടെ ചെന്നാ അവസാനിക്കുക ശങ്കര? അച്ഛൻ നെടുവീർപ്പിട്ടു. വരും വരായികളെ പറ്റി നന്നായിട്ടറിയാവുന്ന തലമുറകൾ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. വെള്ളത്തോട് ഇടപെട്ട് ജീവിച്ചവരാണ് അവർ. കൃഷിക്ക് വേണ്ടി കെട്ടിനിർത്തുമ്പോഴുണ്ടാവും അവരും വെള്ളവും തമ്മിൽ ഒരു കളി. ഒരു തരത്തിലും തടയപ്പെടാൻ ഇഷ്ടമില്ലാത്തവളാണവൾ. എന്നെ വെറുതെ വിട്ടേക്കൂ എന്ന ഭാവം. ഒഴുകിക്കൊണ്ടേയിരിക്കുക എന്നത് ശീലം. മണ്ണിൽ, മരത്തിൽ, മൃഗത്തിൽ, മനുഷ്യരിൽ ഒക്കെ ഒരു നിമിഷം പോലും ഇളവേൽക്കാതെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. മഴയായി പെയ്യുക, പുഴയായി ഒഴുകുക, കടലായി ഇളകുക. അവളെ ദേഷ്യം പിടിപ്പിക്കാതെ വേലിയിറക്കത്തിൻ്റെ നേരം നോക്കിയാണ് ചെമ്മീൻ കെട്ടുകളുടെ കേടുപാടുകൾ തീർക്കുന്നതും വീതി കൂട്ടുന്നതുമൊക്കെ. വേലിയേറ്റത്തിൽ ആടിക്കുഴഞ്ഞ് ആമോദത്തോടെ അവൾ കയറി വരും. കെട്ടിനകത്ത് പെട്ടുപോകുമ്പോൾ വല്ലാതെ ഇടയും. കെട്ടുപൊട്ടിക്കാൻ നോക്കും. കൊയ്ത്തു കഴിയണവരെ ക്ഷമിക്ക്, കൊയ്ത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കണ്ടത്തിൽ വന്ന് വിളയാടിക്കോ. ആരും തടുക്കില്ല. കാരണവന്മാർ അപേക്ഷിച്ചു. തോന്നിവാസക്കാരിയെപ്പോലെയാണവൾ ചിലപ്പോൾ പെരുമാറുക. ഇടയ്ക്ക് കെട്ടുപൊട്ടിച്ച് ഒരു പാച്ചിലുണ്ട്. ചെയ്ത പണി മുഴുവൻ വെള്ളത്തിലാവുന്ന ഭയങ്കര ദിവസങ്ങളാവും അവ. വാശിയോടെ വീണ്ടും തടുത്തു നിർത്തും. അവൾ ഇടഞ്ഞുകൊണ്ടേയിരിക്കും. ഒടുവിൽ അവൾ കീഴടങ്ങിത്തരും. കൊയ്ത്തു കഴിഞ്ഞ കണ്ടങ്ങളിലേക്ക് അടുത്ത വിളവിനുള്ള ഉപ്പും കൊണ്ട് അവൾ പിന്നെയും വരും. ഉപ്പിൻ്റെ കൂടെ ഒരു കോഴി ചെമ്മീൻ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരും. തടുത്തു നിർത്തും കാരണവന്മാർ. ഇനി ഒരാറുമാസം കൂടി ചെമ്മീൻ കുഞ്ഞുങ്ങൾ വളരട്ടെ. നീയൊന്ന് ക്ഷമിക്ക്. ചവിട്ടി താഴ്ത്തിയ അങ്ങനെ താണു പോവുമൊന്നുമില്ല വെള്ളം. വേറൊരു വഴുതി കൂടെ കയറിങ്ങോട്ട് വരും. ആ വരവ് തടുക്കാൻ കുമാരനെ കൊണ്ടാവുമോ? വെള്ളത്തിൻ്റെ വരവുകൾ അധികം കണ്ടിട്ടുള്ളവനല്ല കുമാരൻ. 99 വെള്ളപ്പൊക്കം അവൻ്റെ തള്ള പോലും കണ്ടിട്ടുണ്ടാവില്ല. വല്ലാതെ നോവിച്ച വേറൊരു മുഖാ വെള്ളത്തിന്, മരണത്തിൻ്റെ മുഖം. അപ്പോൾ കുമാരനാണോ ശങ്കരനാണോ എന്നൊന്നും നോട്ടണ്ടാവില്ല. മനുഷ്യനാണോ മൃഗമാണോ എന്നും നോക്കില്ല. ഒക്കെറ്റിനെയും ഒരുപോലെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന് കൽപ്പിച്ചു കൂട്ടിയിട്ടാ വരിക. ഇല്ലാത്ത നുണകളും പറഞ്ഞിരുന്നോ? അടുപ്പിൽ തീ പൂട്ടിയിട്ട് ദിവസം രണ്ടായി. ശൈലജയുടെ അമ്മ ദേഷ്യം സഹിക്കാൻ വയ്യാതെ തലക്കടിച്ചു. നീ നിന്റെ പാട് നോക്കി പണിക്ക് പോ ശങ്കര, നിന്നെ കുടുംബെങ്കിലും രക്ഷപ്പെടുത്തേ. അച്ഛൻ ഒന്നും പറയാതെ തലകുമ്പിട്ടിരുന്ന് ബീഡി വലിച്ചു. വാവേലായി ചേട്ടാ. ശങ്കരൻ അച്ഛൻ്റെ കൈ പിടിച്ചു. നമ്മളൊരാളിങ്ങനെ കുത്തിരുന്നോണ്ടൊന്നും ഒരു കാര്യമില്ല. കാര്യങ്ങൾ നടക്കാണ്ടാവുമ്പോൾ ഇതല്ല ഇതിലപ്പുറമുള്ളതും കാട്ടും കുടുംബത്തുള്ളവർ. ശങ്കരേട്ടൻ അച്ഛനെയും കൂട്ടി ഇറങ്ങി. തുണി തിരുമുകയായിരുന്നു ശൈലജ. അച്ഛൻ അവളെ നോക്കി. തടയാൻ അവൾക്ക് തോന്നിയില്ല. അച്ഛനും ശങ്കരേട്ടനും തോണിയിൽ കയറുന്നതും നോക്കി അവൾ മിണ്ടാതെ നിന്നു. ആദിയെ ഒറ്റിക്കൊടുത്തു എന്ന് പൊന്മണി കുറ്റപ്പെടുത്തിയേക്കാനിടയുള്ള മൗനം. അച്ഛൻ മണ്ണുമണിക്ക് പോയി. എന്താണ്ടി, വല്ല അപകടവും സംഭവിച്ചോ? നനഞ്ഞ തുണികളും വാരിപ്പിടിച്ച് അച്ഛൻ്റെ തോണി കണ്ണിൽ നിന്ന് മറയുന്നതും നോക്കി നിൽക്കുന്ന ശൈലജയോട് അമ്മ കയർത്തു. വഴക്കുപറച്ചിലിൻ്റെ ഭാഷയെ അമ്മയ്ക്കറിയൂ. ഓരോ വഴക്കിൻ്റെ പിന്നിലും അമ്മയുടെ ആവലാതി നിറഞ്ഞ മനസ്സുള്ളത് ശൈലജയ്ക്ക് പക്ഷേ തിരിച്ചറിയാൻ കഴിയും. ഈറയോടെ അലക്കിയ തുണികൾ പിടിച്ച് വലിച്ചെടുത്ത് അയയിൽ വിരിച്ചിടുമ്പോഴും അമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു. പണിക്ക് പോണേനേ, കൊല്ലാൻ കൊണ്ടുപോണ പോലെയല്ലേ നോക്കി നിൽക്കണേ. നിർവികാരമായ മുഖത്തോടെയാണ് വൈകുന്നേരം അച്ഛൻ മടങ്ങി വന്നത്. ചേമ്പില കൊണ്ട് പൊതിഞ്ഞ് വാഴനാര് കൊണ്ട് കെട്ടിയ ഒരു പൊതി അമ്മയെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ പറഞ്ഞു. ഇത്തിരി മീനാ, പുറത്തുനിന്ന് കാശു കൊടുത്ത് വാങ്ങിയതാ. നല്ലോണം മുളകിട്ട് വറ്റിക്ക്. മീൻ കൂട്ടിയിട്ട് കുറേ ദിവസമായി. അമ്മ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത് കണ്ടു. കാശു കൊടുത്ത് മീൻ വാങ്ങിയേ. വീടിനടുത്തുകൂടി ഒഴുകുന്ന വെള്ളച്ചാലിലേക്ക് കാല് തൂക്കിയിട്ടിരുന്നു ശൈലജ. ആർത്തിയോടെ ഓടി വന്ന് കാലിൽ കൊത്തി മീനുകൾ. പേടിച്ചോടിക്കാൻ പാദസരം കിലുക്കി ശൈലജ. വള്ളച്ചാൽ നിറയെ കണ്ടു വെള്ളിമീൻ ചാട്ടങ്ങൾ. തോർത്തുമുണ്ട് മുക്കി മീൻ കോരിയെടുത്ത് ശൈലജ ചാടി രക്ഷപ്പെട്ടു കുറുമ്പൻ മീനുകൾ. അച്ഛാ, ശൈലജ വിളിച്ചു. കുമാരൻ്റെ മണ്ണുപണിയിൽ നിന്ന് കിട്ടുക കാശുകൊണ്ട് ഇതല്ലാണ്ട് നമ്മൾ എന്താ ആദ്യം വാങ്ങേണ്ടത് മോളെ? അച്ഛൻ ചോദിച്ചു. വല്ലാതെ തണുക്കുന്നു, പള്ളവിറയ്ക്കുന്നു. ശൈലജ കിളിവാതിലടച്ചു. തണുത്ത കാറ്റ് ചുളുചുളാ വീശുന്നുണ്ട്. അവളുടെ പല്ലുകൾ കൂട്ടിയിടിച്ചു. പുതപ്പ് വാരിപ്പുതച്ച് അവൾ ചുരുണ്ടുകൂടി കിടന്നു. വിറകൾ തിരമാലകൾ പോലെ ദേഹത്തുടനീളം കയറിയിറങ്ങുകയാണ്. വീണ്ടും വിളക്ക് കത്തി. പെണ്ണ് കിടന്ന് വിറയ്ക്കുന്നുണ്ടല്ലോ. പരുപരുത്ത കൈത്തലം നെറ്റിയിലും നെറുകയിലും തലോടുന്നു. അച്ഛനോ കാളിയപ്പൂപ്പനോ? കയ്യിലൊരു നനഞ്ഞ കിഴിക്കെട്ടുണ്ട്. കാളിയപ്പൂപ്പനാണ്. ഉപ്പിൽ വിളയണ നെല്ലേത്? കിഴിക്കെട്ട് പൊക്കിപ്പിടിച്ച് കാളിയപ്പൂപ്പൻ ചോദിക്കുന്നു. കരിമ്പണം പുതച്ച് വടിയും മാറാപ്പുമായി വിത്ത് തേടി പുറപ്പെട്ടു കാളിയപ്പൂപ്പൻ. യുഗാന്തരങ്ങൾക്ക് മുൻപ് കരിവീട്ടി കളഞ്ഞ പോലത്തെ ദേഹം, പാറപ്പുറം പോലെ വിരിഞ്ഞ നെഞ്ച്, കരിമ്പന പോലെ നീണ്ടു നീർന്ന കൈകാലുകൾ. കടത്തു കടന്ന് അപ്പൂപ്പൻ നടന്നു പോകുന്നത് നോക്കി പ്രേതം കണക്കേ നിന്നു ദേശക്കാർ. പട്ടിണി കൊണ്ട് എല്ലും തോലുമായ കുഞ്ഞുങ്ങൾ മാമ്പഴം പൊഴിയും പോലെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന കാലത്താണത്. ഉപ്പിൽ വിളയണ നെല്ലുണ്ടോ? ദേശദേശാന്തരം തേടിയലഞ്ഞ് കാളിയപ്പൂപ്പൻ. എവിടെയുമില്ല അങ്ങനെയൊന്ന്. വീണ്ടും അലഞ്ഞു, വീണ്ടും വീണ്ടും അലഞ്ഞു. ഒടുവിൽ ഒരു മേടമാസത്തിൽ പുതുമഴ പെയ്ത് പുതുമണ്ണിൻ്റെ മണം പൊന്തിയ വിഷപ്പുലരിയിൽ ഒരു ജന്മിയുടെ വീട്ടുപടിക്കലെത്തി കാളിയപ്പൂപ്പൻ. കരിവീട്ടി പോലെ നീണ്ടു നീർന്ന കാളിയപ്പൂപ്പനെ കണ്ട് ജന്മി പറഞ്ഞു, വിത്തുണ്ട്, തരുകയും ചെയ്യാം. പക്ഷേ ഒരു കൊല്ലം എൻ്റെ കണ്ടങ്ങളിൽ പണിയെടുക്കണം, കെട്ടു ബലപ്പെടുത്തണം, വെള്ളം തടഞ്ഞ് കൃഷി ഇറക്കണം. കാളിയപ്പൂപ്പൻ സമ്മതിച്ചു. എല്ല് വെള്ളമാക്കി പണിയെടുത്തു. അന്നേ വരെ ഉണ്ടാക്കിയിട്ടുള്ളതിൽ വച്ച് വീതിയും ഉയരം കൂടിയ കെട്ടുകളുണ്ടാക്കി. ഒരു കൊല്ലം കഴിഞ്ഞു, വിത്ത് കിട്ടിയില്ല. ഒരു കൊല്ലം കൂടി, ജന്മി പറഞ്ഞു. ഒരു കൊല്ലം കൂടി കഴിഞ്ഞു, ഒരു കൊയ്ത്തും കൂടി, ജന്മി പറഞ്ഞു. ആറുമാസം കഴിഞ്ഞു, ഒരു തവണ കൂടി. കാളിയപ്പൂപ്പന് ക്ഷമ കിട്ടു. വിത്തും കൊണ്ട് തിരിച്ചെത്തുമ്പോൾ സ്വന്തക്കാരിൽ ആരെങ്കിലും ബാക്കി കാണുമോ? മടിച്ചു മടിച്ച് ജന്മിയുടെ കാര്യസ്ഥനോട് ചോദിച്ചു, അടിയൻ്റെ വിത്ത്? പച്ചെറ്റേ, നിന്റെ വിത്താ? ഒരൊറ്റ ചവിട്ടാണ് അടിവയറ്റിൽ. അവിടെ വീണുപോയി കാളിയപ്പൂപ്പൻ. പിന്നെയും കിട്ടി ചവിട്ടും തൊഴിയും. ബോധം കെട്ട് വരമ്പത്ത് കിടന്നു. എപ്പോഴോ ആരോ പനിനീര് കുടയും പോലെ മുഖത്ത് വെള്ളം തെളിച്ചെന്ന് കാളിയപ്പൂപ്പന് തോന്നി. കണ്ണു തുറന്നു നോക്കി. മുന്നിൽ നിൽക്കുന്നു വയസ്സായ ഒരമ്മ. ഉണങ്ങി ചുള്ളിക്കമ്പു പോലെയായ ദേഹം, മുഖം നിറയെ വാത്സല്യം, നനഞ്ഞ ഒരു കൊച്ചു കിടിയുണ്ട് കയ്യിൽ. കൊണ്ടക്കോ നാഴി വിത്ത, ആ അമ്മ പറഞ്ഞു. രണ്ടു കൈയും നീട്ടി കാളിയപ്പൂപ്പൻ ആ കിഴിക്കെട്ട് വാങ്ങി. കാളിയപ്പൂപ്പൻ ബലപ്പെടുത്തിയ കെട്ടുകളിന്മേൽ കൂടെ നടന്ന് ആ അമ്മ വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോയത്രേ. ലോകത്തിൽ നിന്നെല്ലാം അകന്ന് വെള്ളത്തിനുമീതെ പൊന്തിക്കിടക്കുന്ന ആദിയിലേക്ക് ഓടിയെത്തി കാളിയപ്പൂപ്പൻ. ചത്തുകെട്ടുപോയതിനു ശേഷം അവശേഷിച്ചിരുന്നവരെയൊക്കെ വിളിച്ചുകൂട്ടി. എല്ലാവരും കൂടി ഒന്ന് എണ്ണി നോക്കിയേ. കാളിയപ്പൂപ്പൻ കിഴി തുറന്ന് മുന്നിൽ വെച്ചു. 1, 2, 3, 4. ശൈലജ എണ്ണിക്കൊണ്ടേയിരുന്നു. എണ്ണം തോറും ഏറുകയാണ് വിത്തുകൾ. എണ്ണി എണ്ണി കൂമ്പാരമായി. കൂമ്പാരം വലിയൊരു കുന്നായി. കുന്ന് വലിയൊരു മലയായി. ഇന്നെക്കൊണ്ട് വയ്യ കാളിയപ്പൂപ്പ, ഉറക്കത്തിൽ കിടന്ന് ചിരിച്ചു ശൈലജ.